بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. سهودرنا والسماء والطارق يندرنا سورة തഫ്സീർ ആണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസോടെ പഠിക്കാനും അത് ഓർമ്മയിൽ നിലനിൽക്കാനും അമലാക്കുവാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ സൂറത്ത് 17 ആയത്തുകളുള്ള മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു സൂറത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാഇനെയും താരിഖിനെയും സത്യം ചെയ്തുകൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത്. വസ്സമാഇ വത്താരിഖ്, സമാ എന്നാൽ ആകാശം, ആകാശം തന്നെ സത്യം. വത്താരിഖ്, താരിഖ് തന്നെ സത്യം. എന്താണ് താരിഖ്? വമാ അദ്രാക മത്താരിഖ്, താരിഖ് എന്താണെന്ന് നിനക്കറിയുമോ? അന്നജുമു സാഖിബ്, അതൊരു നജുമാണ്. നജുമെന്നാൽ നക്ഷത്രം. സാഖിബ്, നല്ല വെളിച്ചമുള്ള, തുളച്ചു കയറുന്ന വെളിച്ചമുള്ളത്. യൻകുല്ലു നഫ്സിൽ ലമ്മാ അലൈഹ ഹാഫിദ്, എല്ലാ നഫ്സിനും ഒരു ഹാഫിദുണ്ട്. എല്ലാ ഓരോരുത്തർക്കും ഒരു ഹാഫിദ്, ഒരു സൂക്ഷിക്കുന്നവനുണ്ട്. അപ്പുറവും ഇപ്പുറവും മലക്കുകൾ സൂക്ഷിക്കുന്നവരാണ്, സൂക്ഷിപ്പുകാരുള്ളവരാണ് എല്ലാവരും. ഫലിയന്നൂറില്ല ഇൻസാനു മിമ്മ ഖുലിഖ്, അതുകൊണ്ട് മനുഷ്യൻ നോക്കട്ടെ, അവൻ ചിന്തിക്കട്ടെ. മിമ്മ ഖുലിഖ്, എന്തിൽ നിന്നാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടതെന്ന്. ഖുലിഖ, അവൻ സൃഷ്ടിക്കപ്പെട്ടത്. മിമ്മ ഇൻ ദാഫിഖ്, തെറിച്ചു വീഴുന്ന ഒരു ദ്രാവകത്തിൽ നിന്നാണ്. യഖ്റുജു, അത് പുറപ്പെടുന്നത്. മിമ്പൈ സുൽബി വത്തറായിബ്, സുൽബിന്റെയും തറായിബിന്റെയും ഇടയിൽ നിന്നാണ്. ഇങ്ങനെയുള്ള റബ്ബുൽ ആലമീൻ, ഇങ്ങനെ നിങ്ങളെ പഠിച്ച റബ്ബുൽ ആലമീൻ, ഇന്നഹു, തീർച്ചയായും അവൻ, അല റജഇഹി, മനുഷ്യനെ മടക്കി കൊണ്ടുവരുന്നതിന് ലഖാദിർ, കഴിവുള്ളവനാണ്. ഏത് ദിവസമാണത്? യൗമതുബുല സറായിർ, രഹസ്യങ്ങളൊക്കെ വെളിവാകുന്ന ദിവസം. അമാലഹു മിൻ ഖുവ്വതി വലാ നാസിർ, അന്ന് മനുഷ്യന് ഒരു ശക്തിയുമില്ല, സ്വയം ഒരു ശക്തിയുമില്ല. വലാ നാസിർ, പുറത്തുനിന്ന് സഹായിക്കാൻ ഒരാളുമില്ല. ആകാശം തന്നെ സത്യം. വീണ്ടും റജ, എങ്ങനെയുള്ള ആകാശമാണത്? റജുള്ള ആകാശം. റജ എന്നാൽ മടക്കം എന്നാണ് അതിനർത്ഥം. വീണ്ടും വീണ്ടും വരുന്നത് എന്നർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അഥവാ വീണ്ടും വീണ്ടും വരുന്ന മഴ ആകാശത്ത് നിന്നാണ്. അങ്ങനെയുള്ള ആകാശം തന്നെ സത്യം. വലാർദ്ധി ദാത്ത് സദ, ഭൂമി തന്നെ സത്യം. എങ്ങനത്തെ ഭൂമിയാണത്? സദ ഉള്ള ഭൂമിയാണ്. സദ എന്നാൽ ഇളകുക, ചലിക്കുക എന്നൊക്കെയാണ്. ഭൂമിയിൽ സസ്യങ്ങൾ, വൃക്ഷങ്ങൾ ഇതൊക്കെ മുളക്കുമ്പോൾ ഭൂമി ഇളകുന്നു. അങ്ങനെ ഇളകുന്ന ഭൂമി തന്നെ സത്യം. ഇന്നഹു ലഖൗലുൻ ഫസൽ, ഈ ഖുർആൻ അത് ഖൗലുൻ, ഒരു വാക്കാണ്. എങ്ങനത്തെ വാക്കാണ്? ഫസൽ, വേർതിരിക്കുന്ന വ്യക്തമായ വാക്കാണ്, ഹക്കായ വാക്കാണ്. വമാ ഹുവ ബിൽഹസൽ, ഇത് തമാശയല്ല. വമാ ഹുവ, ഇതല്ല ബിൽഹസിൽ, തമാശയല്ല, അല്ലെങ്കിൽ നിസാരമായ കാര്യമല്ല. ഇവനൊക്കെ ഹസിൽ, ഹസീല എന്നൊക്കെ പറയും. ഇന്നഹും യഖീദൂന കൈദ, പക്ഷെ എന്നിട്ടും മനുഷ്യരായ പലരും, കാഫറുകളായ ആളുകൾ പലരും, യഖീദൂന, അവർ കുതന്ത്രം പ്രയോഗിക്കുന്നു. കൈദൻ, ഒരു കുതന്ത്രം, അവർ കുതന്ത്രം പ്രയോഗിക്കുന്നു. വഖീദു കൈദ, നാമും ഞാനും പ്രയോഗിക്കുന്നു ഒരു തന്ത്രം. ഫമഹീലിൽ കാഫിരീന, അതുകൊണ്ട് നീ കാഫിറുകൾക്ക് സമയം നീട്ടിക്കൊടുക്കുക. അംഹിൽ ഹും, അവർക്ക് നീ സമയം നീട്ടിക്കൊടുക്കുക. മഹിൽ എന്ന് പറഞ്ഞാലും അംഹിൽ എന്ന് പറഞ്ഞാൽ രണ്ടൊന്നാണ്. മഹിൽ എന്ന് പറഞ്ഞാലും അംഹിൽ എന്ന് പറഞ്ഞാലും രണ്ടൊന്നാണ്. ഫമഹിൽ, നീ സമയം നീട്ടിക്കൊടുക്കുക. അൽ കാഫിരീൻ, കാഫിറുകൾ എന്ന് പറഞ്ഞാൽ നീ അവരെ കുറിച്ച് കാത്തിരിക്കുക, ബേജാറാവണ്ട. അംഹിൽ ഹും, അവർക്ക് സമയം നീട്ടിക്കൊടുക്കുക. റുവൈദൻ, കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ വിവരമറിയും. ഇത്രയാണ് ഈ ആയത്തിന്റെ, ഈ സൂറത്തിന്റെ ഒരു ചുരുക്കത്തിലുള്ള ആശയം. കുറച്ച് ആയത്തുകളൊന്ന് ഓതിയ ശേഷം നമുക്ക് വിശദമായ തഫ്സീറിലേക്ക് കടക്കാം. ഇൻഷാഅല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم.
بسم الله الرحمن الرحيم.
والسماء والطارق.
والسماء والطارق.
وما أدراك ما الطارق.
وما أدراك ما الطارق.
أن النجم الثاقب.
النجم الثاقب.
ഈ മൂന്ന് ആയത്തുകൾ കാഫിലും രണ്ട് ആയത്തുകൾ കാഫിലും മൂന്നാമത്തേത് ബായിലുമാണ് അവസാനിക്കുന്നത്. മൂന്ന് ഹർഫുകളും ഹുറൂഫുൽ ഖൽഖലയിൽ പെട്ടതാണ്. അഥവാ അത് സുക്കൂൻ വന്നാലും അത് ചലിക്കുന്നത് പോലെ കേൾക്കണം. സമായി വത്താരി എന്ന് പോരാ, കാഫ് കേൾക്കണം. والسماء والطارق.
والسماء والطارق.
ذولا طاء انا ذا تاء لا تاء طاء تمل بتياسم عنده تاء وراء طاء وراء. والسماء والطارق. والطارق. وما أدراك راء انا نتشريكنا ذا راء. وما أدراك ما الطارق. وما أدراك ما الطارق.
وما أدراك ما الطارق.
النجم الثاقب.
النجم الثاقب.
ساء انا شد കൊടുത്തു വന്നിട്ട് ഷദ് കൊണ്ടു വന്നിട്ടുള്ളത്. النجم الثاقب. ساءും سينും പല ആളുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാറുണ്ട്. സീൻ വേറെ, സാ വേറെ. സാ ഉച്ചരിക്കേണ്ടത് നാവ് മുകളിലത്തെ പല്ലുകളിൽ സ്പർശിച്ചുകൊണ്ടാണ്. അന്നജ്മു സാഖിബ്.
അന്നജ്മു സാഖിബ്.
ഇൻ കുല്ലു നഫ്സിൽ ലമ്മാ അലൈഹാ ഹാഫിദ്.
ഇൻ കുല്ലു നഫ്സിൽ ലമ്മാ അലൈഹാ ഹാഫിദ്.
ഇൻ കുല്ലു അവിടെ സുക്കൂൻ ചെയ്ത നൂനിന് ശേഷം കാഫാണ്. അപ്പോൾ അൽ ഇഖ്ഫാ ഉബിഗുന്ന അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. അഥവാ ഇൻകുല്ലു. ഇൻകുല്ലു നഫ്സിൻ അവിടെ തൻവീൻ വന്നു ശേഷം ലാ. അപ്പൊ നഫ്സില്ലമ്മ. നഫ്സില്ലമ്മ അൽ ഇദ്ഗാമു ബിലാഗുന്ന മണിക്കാതെ ആ ലാമിലേക്ക് നേരെ ലയിപ്പിച്ചുകൊണ്ട് നഫ്സില്ലമ്മ. നഫ്സില്ലമ്മ عليها حافظ. حافظ അങ്ങനെ ഖാഫ് ഖാഫും ബാഉം ഒന്നും നിർത്തിയത് പോലെയല്ല വാ നിർത്തേണ്ടത്. حافظ അങ്ങനെ حافظ. ഹാ ശ്രദ്ധിക്കുക. ഹാ വേറെ, ഹാ വേറെ. ഇൻ കുല്ലു നഫ്സിൽ ലമ്മ عليها حافظ.
ഇൻ കുല്ലു നഫ്സിൽ ലമ്മ.
നമുക്കിവിടെ ഹാവും ഹാവും തൊട്ടടുത്തായിട്ടാണ് വന്നിട്ടുള്ളത്. അലൈഹ ഹാഫും. അലൈഹ ഹാഫും. ഹ ഹ രണ്ടു ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. ഫലിയന്ദുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ.
ഫലിയന്ദുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ.
ഫലിയന്ദുർ. ഫലിയന്ദുർ. ഇൻ കുല്ലു ഓതിയതുപോലെ ഫലിയന്ദുറിൽ ഇൻസാനു അവിടെ അങ്ങനെ തന്നെ. ഫലിയന്ദുറിൽ ഇൻസാനു മീമിന് ശബ്ദ കൊടുത്തു വന്നു. അപ്പോ മീം ഒന്ന് മീമിൽ കുറച്ച് സമയം ചെലവഴിക്കണം. മിമ്മ ഖുലിഖ. ഫലിയന്ദുറിൽ ഇൻസാനു മിമ്മ
ഖുലിഖ.
خلق من ماء دافق.
خلق من ماء دافق.
ممكن خلق. خلق خ لام قاف. خلق مما سكون جيدا ميم نشاشم ميم نون نشاشم ميم മീമിലേക്ക് ലയിപ്പിച്ചു വെച്ചിരിക്കുക, ശദ്ദു കൊടുക്കണം മീമിന്. അവിടെ എന്നിടത്ത് അൽ ഇഖ്ഫാ ഉപയോഗിക്കുന്ന ഇൻ കുല്ലു ഓതിയതുപോലെ എന്നാണ് ഓതേണ്ടത്. خلق من ماء دافق يخرج من بين الصلب والترائب يخرج من بين سكون زيادة نون شاشم باء അവ നൂനിനെ മീമാക്കി മാറ്റി വെച്ചിരിക്കുക. അതുകൊണ്ടാണ് മുസ്ഹഫിൽ ചെറിയ മീം കൊടുത്തിട്ടുള്ളത്. മിംബൈനി, മിൻബൈനി അല്ല, മിംബൈനി സുൽബി സാദ്, സാദാണ് ഇവിടെ, സീനല്ല, സുൽബ്. സുൽബി വത്തറായിബ്, വത്തറായിബ് അവിടെ റായിന് മദ്ദ് കൊടുത്തു വെച്ചിരിക്കുക. യഖ്റുജു മിംബൈനി സുൽബി വത്തറായിബ്, إنه على رجعه لقادر إنه على رجعه لقادر لقادر يوم تبلى السرائر
يوم تبلى السرائر
فما له من قوة ولا ناصر
فما له من قوة ولا ناصر
ആയത്തിന്റെ തഫ്സീറിലേക്ക് കടക്കാം. والسماء والطارق, الله رب العالمين പല സൂറത്തുകളിൽ എന്ന പോലെ ഈ സൂറത്തിലും സത്യം ചെയ്ത് കൊണ്ട് ആരംഭിക്കുകയാണ്. والسماء, സമ തന്നെ സത്യം. വേറെ ആയത്തുകളിൽ അങ്ങനെ വന്നിട്ടുണ്ടല്ലോ, സമാഇ വമാ ബനാഹ വൽഅർദി വമാ തഹാഹ, സമാഇ ആകാശം തന്നെ സത്യം. വത്താരിഖ്, താരിഖ് തന്നെ സത്യം. തറഖ എന്ന വാക്കിന്റെ അർത്ഥം വേഗത്തിൽ വരുന്നത്, അപ്രതീക്ഷിതമായി വരുന്നത് എന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെ രാത്രി വരുന്നതിന് താരിഖ് എന്ന് പറയും. കാരണം രാത്രി വരിക എന്നത് അപ്രതീക്ഷിതമായ ഒരു വരവാണ് പൊതുവെ. വസ്സമാഇ വത്താരിഖ്, ആകാശവും താരിഖ് തന്നെയും സത്യം. ഇവിടെ താരിഖ് കൊണ്ട് ഉദ്ദേശം നജ്മാണ്, നക്ഷത്രമാണ്. അത് അടുത്ത വരുന്ന ആയത്തുകളിൽ തന്നെ അള്ളാഹു പറഞ്ഞു, വമാ അദ്റാക, നിനക്കറിയുമോ, മത്താരിഖ്, എന്താണ് താരിഖ് എന്ന്, അന്നജ്മു സാഖിബ്, അത് നജ്മാണ്. വമാ അദ്റാക, വമാ അദ്റാക നിനക്ക് അറിയുമോ, നിനക്കെന്തറിയാം, നിങ്ങൾക്കാണ് അതിന്റെ അർത്ഥം. അദ്റ യുദിരി എന്ന് പറഞ്ഞാൽ അറിയുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ലാ അദിരി എന്ന് പറഞ്ഞത്, എനിക്കറിയില്ല. ഒമാ അദ്റാക, നിനക്ക് അറിയുമോ. മത്താരിഖ്, എന്താണ് താരിഖ് എന്ന്, അൻ നജ്മ, അത് നജ്മാണ്. മാ എന്നത് എന്താണെന്ന് പ്രയോഗിക്കാനുള്ള, എന്താണെന്ന് അർത്ഥം കിട്ടുന്ന വാക്കാണ് മാ, ചോദിക്കാനുള്ള. അതുപോലെ ഏതെന്നാണോ, അതിനൊക്കെ വേണ്ടി മാ ഉപയോഗിക്കാറുണ്ട്. അന്നജും, നജും എന്നാൽ നക്ഷത്രം, അതിന്റെ ജമാണ് നുജൂം. നജും എന്നാൽ നക്ഷത്രം, നക്ഷത്രങ്ങൾ എന്നെങ്ങനെ പറയും, നുജൂം, വൻ നുജൂം. ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുള്ള വാക്കാണ് നുജൂം. സാഖിബ്, സാഖിബ് എന്നാൽ തുളച്ചു കയറുന്നത്, നന്നായി പ്രകാശിക്കുന്നത് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. തുളക്ക് എന്ത് പറയും, സഖബ്. ഒരു തുള വീണാൽ അതിന് പറയും സഖബ്, സഖബാണ് തുളച്ചു കയറുന്നത് എന്നർത്ഥത്തിലാണ്. ഖുർആനിൽ തന്നെ വേറെ ചില സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആ വാക്ക് അന്നജ്മു സാഖിബ് എന്നാൽ തുളച്ചു കയറുന്ന അല്ലെങ്കിൽ നന്നായി പ്രകാശിക്കുന്ന നക്ഷത്രം എന്നാണ് അതിന്റെ അർത്ഥം. الله ابن كثير رحمه الله പറയുന്നു, يقسم تعالى بالسماء, الله ആകാശത്തിനെ സത്യം ചെയ്തു പറയുന്നു. وما جعل فيها, ആകാശത്തിനെ മാത്രമല്ല, وما جعل فيها, ആകാശത്തിൽ الله വെച്ചിട്ടുള്ള, من الكواكب, കൗക്കബ് എന്നത് നജ്മിന്റെ മറ്റൊരു പര്യായമാണ്. കൗക്കബ് എന്ന് പറഞ്ഞാൽ നക്ഷത്രമാണ്, അതിന്റെ ജമാണ് കവാക്കിബ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കണ്ട സ്വപ്നത്തിനെ കുറിച്ച് ഉപ്പാനോട് പറയുന്ന ആയത്തിൽ ആ വാക്കാണ് വന്നിട്ടുള്ളത്. ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ, ഉപ്പ ഞാൻ 11 നക്ഷത്രങ്ങളെ കണ്ടു. അല്ലാഹു നക്ഷത്രങ്ങളെയും സത്യം ചെയ്തു പറയുന്നു. എങ്ങനത്തെ നക്ഷത്രങ്ങളാണ്? അന്നയ്യറ, നെയ്യറ. നെയ്യറ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശിക്കുന്നത്. അതിനാണ് ഖുർആനിൽ ഈ ആയത്തിൽ എന്ത് വന്നിട്ടുള്ളത്? അന്നജുമു അസ്സാഖിബ്. സാഖിബ് എന്ന് ഖുർആനിൽ വേറെയും സ്ഥലത്ത് അല്ലാഹു പ്രയോഗിച്ചിട്ടുണ്ട്, സൂറത്തു സാഫാത്തിൽ. സൂറത്തു അസ്സാഫാത്ത്. ഇല്ലാ മൻ ഖത്ഫൽ ഖത്ഫത ഫഅത്ബഅഹു ശിഹാബുൻ സാഖിബ്. ശൈത്താൻമാർ ആകാശലോകത്തെ വാർത്തകൾ കട്ടുകേൾക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അവർക്ക് കട്ടുകേൾക്കാൻ സാധിക്കുകയില്ല. 4 ഭാഗത്തുനിന്നും അല്ലാഹു നക്ഷത്രങ്ങൾ കൊണ്ട് തീപന്തങ്ങൾ കൊണ്ടെറിയും. ഇല്ലാ മൻ ഖത്ഫൽ ഖത്ഫത, ഒരു കട്ടെടുക്കൽ എടുത്തവനൊഴികെ. ഫഅത്ബഅഹു, അവന്റെ പിന്നാലെ വരും. ശിഹാബുൻ, തീ വരും. എങ്ങനത്തെ തീയാണ്? സാഖിബ്, തുളച്ചു കയറുന്ന തീ. അതാണ് ഞാൻ പറഞ്ഞത്, ഖുർആനിൽ അല്ലാഹു ആവർത്തിച്ചിട്ടുള്ള വാക്കാണിത്. ഒന്നിലധികം തവണ വന്നിട്ടുണ്ട്. സൂറത്തു സാഫാത്തിലാണ് ഞാൻ ഇപ്പോൾ ഓതിയിട്ടുള്ളത്. അതുപോലെ അതിനെ കുറിച്ചാണ് ഈ ആയത്തിലും വന്നത്. എങ്ങനത്തെ? ഇവിടെ ഒരു നക്ഷത്രമാണ് എന്നാണ് പറഞ്ഞത്. എങ്കിലും മുഫസ്സിറുകൾ പറയുന്നു നക്ഷത്രങ്ങൾ എന്നാണ് അവിടെ ഉദ്ദേശം. ആകാശവും അതിലെ താരിഖും തന്നെ സത്യം. താരിഖ് എന്താണെന്ന് നിനക്കറിയുമോ? അത് തുളച്ചു കയറുന്ന നല്ല പ്രകാശമുള്ള നക്ഷത്രമാണ് എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളാണ് അവിടെ ഉദ്ദേശം. ചില മുഫസ്സിറുകൾ പ്രത്യേകമായ ചില നക്ഷത്രങ്ങളുടെ പേര് അതിന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും വലിഹാദ ഖാൽ, അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, അങ്ങനെ അള്ളാഹു പറയുന്നു, വസ്സമായി വത്താരിഖ്, ആകാശവും താരിഖും തന്നെ സത്യം. സുമ്മക്കാൽ, എന്നിട്ട് അള്ളാഹു പറയുന്നു, വമാദറാക്കമത്താരിഖ്, നിനക്കറിയുമോ എന്താണ് താരിഖ് എന്ന്. സുമ്മ ഫസ്സറഹു ബിഖൗലിഹി, എന്നിട്ട് അള്ളാഹു തന്നെ അവന്റെ വാക്കുകൊണ്ട് അതിനെ വിശദീകരിക്കുന്നു. അന്നജ്മു സാഖിബ്, തുളച്ചു കയറുന്ന നന്നായി പ്രകാശിക്കുന്ന നക്ഷത്രമാകുന്നു അത്. ഖാല ഖതാദ വഗൈറുഹ്, മുഫസ്സിറുകളിൽ പ്രസിദ്ധനായ ഇമാം ഖതാദ ഇബ്ൻ ദഅമ താബിഈകളിൽ പ്രസിദ്ധനാണ്. ഇദ്ദേഹം പറഞ്ഞു, അദ്ദേഹവും മറ്റു ചിലരും പറഞ്ഞിട്ടുണ്ട്, ഇന്നമ സുമ്മിയ നജ്മു താരിഖ, നക്ഷത്രത്തിന് താരിഖ് എന്ന പേര് വരാനുള്ള കാരണം, ലിഅന്നഹു ഇന്നമാ യുറാ ബില്ലൈൽ, കാരണം അത് കാണാൻ സാധിക്കുന്നത് ലൈലിൽ മാത്രമാണ്, അഥവാ രാത്രി മാത്രമാണ്. വയഖ്തഫി ബിന്നഹാർ, പകലിൽ അത് മറഞ്ഞു നിൽക്കുന്നു, അവിടെ തന്നെ ഉണ്ട്, പക്ഷെ നമ്മൾ കാണുന്നില്ല. യഖ്തഫി, അത് മറയുന്നു. എപ്പോ? പകലിൽ. രാത്രി കാണുന്നത് കൊണ്ടാണ് അതിനെന്ത് പേര് വന്നത്? നജ്മിന് താരിഖ് എന്ന് പേര് വന്നിട്ടുള്ളത്. കാരണം ഭാഷയിൽ താരിഖ് എന്ന് പ്രയോഗിക്കാറുള്ളത് പെട്ടെന്ന് വരുന്നതിനും അതുപോലെ രാത്രി വരുന്നതിനുമാണ്. വയുഅയ്യിദുഹു ഇബ്നു കസീർ പറയുന്നു, വയുഅയ്യിദുഹു, ഈ അഭിപ്രായത്തെ ബലപ്പെടുത്തുന്നുണ്ട്, മാ ജാഅ ഫിൽ ഹദീസി സ്വഹീഹ്, സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുള്ള കാര്യം. ഇമാം ബുഖാരിയുടെ സഹിഹിൽ ഈ ഹദീസ് വന്നിട്ടുണ്ട്, മുസ്ലിമിൽ വന്നിട്ടുണ്ട്. ഏതാണ് ഹദീസ്? വിഷയം ഇതല്ല, പക്ഷെ താരിഖ് എന്നുള്ള വാക്ക്, തറഖ എന്ന വാക്ക് ഹദീസിൽ വന്നിട്ടുണ്ട്. ഏതാണ്? ജാബിർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ, റസൂലുള്ള വിലക്കിയിട്ടുണ്ട്, ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ചെയ്യരുതെന്ന് പറഞ്ഞത്? അൻ യത്റുഖ അർറജുലു അഹ്ലഹു തുറൂഖ, ഒരാൾ തുറൂഖ് ചെയ്യുന്നതിനെ വിലക്കിയിട്ടുണ്ട്, തന്റെ കുടുംബത്തെ. അഥവാ ഒരു യാത്ര പോയാൽ, നമ്മളൊരു യാത്ര പോയിട്ടുണ്ടെങ്കിൽ, ദീർഘയാത്ര പോയതാ, അപ്പൊ രാത്രി മടങ്ങി വരും. രാത്രി മടങ്ങി വന്നിട്ട് വേഗം പോയിട്ട് നേരെ പോയി വീട്ടിന്റെ വാല് മുട്ട, അതിനാണ് തുറൂഖ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ള അത് വിലക്കിയിട്ടുണ്ട്. ദൂരൊക്കെ എവിടെയെങ്കിലും പോയതാണെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? അറിയിക്കണം. വീട്ടിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ അറിയിക്കണം, എന്നിട്ടാണ് വീട്ടിലേക്ക് കയറേണ്ടത്. അല്ലാതെ പെട്ടെന്ന് ഒന്ന് രണ്ടു കൊല്ലത്തേക്ക് ഗൾഫിൽ പോയ ആളാണ്, യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് പെണ്ണുങ്ങൾ വായിലോർക്കുമ്പോ ഗൾഫിലുള്ള മാപ്പിളനാണ് കാണുന്നത്, വെറുതെ ആളെ ഞെട്ടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്ന് ആശ്ചര്യപ്പെടുത്താൻ വേണ്ടി ചെയ്തതായിരിക്കും. അങ്ങനെ ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചെല്ലുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ദീർഘയാത്രകൾ കഴിഞ്ഞിട്ടാണെങ്കിൽ വരുമ്പോൾ അറിയിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുടുംബത്തിലേക്ക് എത്തിയാൽ നേരെ പോകാറില്ല, പള്ളിയിലേക്ക് പോകും, രണ്ടരക്കാലത്ത് നമസ്കരിക്കും യാത്ര കഴിഞ്ഞ് വന്നാൽ, എന്നിട്ടാണ് പള്ളിയിലേക്ക് പോകാറുള്ളത്. വീട്ടുകാരിയെ നേരത്തെ അറിയിക്കണം. അതിന് പല മസ്ലഹത്തുകൾ അതിന്റെ പിന്നിലുണ്ട്. ഞാൻ പറഞ്ഞു, ജാബിർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസാണിത്. ജാബിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കൂടെ ഒരു യുദ്ധം കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ ഹദീസ് റസൂലുള്ള പറഞ്ഞിട്ടുള്ളത്. ജാബിർ ഒട്ടകത്തെ വിറ്റ സംഭവം ഞാൻ മുമ്പേ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഹദീസിലാണ് ഇതും വന്നിട്ടുള്ളത്. വളരെ പ്രസിദ്ധമായ ഹദീസാണ്. അതിലാണ് ജാബിർ വേഗം വീട്ടിലേക്ക്, ജാബിർ കുറച്ച് ധൃതി കാണിച്ചപ്പോൾ റസൂൽ എന്താണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, നബിയെ ആറൂസാണ്, പുതുമണവാളനാണ്, അതുകൊണ്ട് വേഗം വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് നബി ചോദിക്കുന്നത്, മുമ്പേ വിവാഹിതയായ സ്ത്രീയാണോ അതല്ല കന്യകയാണോ? അപ്പൊ ജാബിർ പറയുന്നത് സയ്യിബാണ്, മുമ്പേ വിവാഹിതയായ സ്ത്രീയാണ്. അപ്പോ റസൂലുള്ള ചോദിച്ചു, ഹല ബിക്ര, ഒരു ബിക്റിനെ ആയിക്കൂടായിരുന്നു, ഈ മുമ്പേ വിവാഹിതയല്ലാത്ത ഒരു കന്യകയെ ആയിക്കൂടായിരുന്നു ജാബിറെ? തുലാഇബുഹ വ തുലാഇബുക, മറ്റു ചില റിവായത്തിൽ തുദാഹിക്കുഹ വ തുദാഹിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയാനും കളിചിരികളിൽ ഏർപ്പെടാനും ഒക്കെ അതല്ലേ നല്ലത് എന്ന് ജാബിറിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ജാബിർ പറഞ്ഞു, നബിയെ, എനിക്ക് കുറെ പെങ്ങന്മാരുണ്ട്, ചെറിയ പെൺകുട്ടികളാണ്, അപ്പോ അവരെ നോക്കാൻ നല്ലത് ഇങ്ങനെയുള്ള സ്ത്രീയാണ്. അപ്പൊ റസൂലുള്ള പറഞ്ഞു, അസബ്ത, നീ ചെയ്തത് ശരിയാണ്, ബാറക്കല്ലാഹു ഫീക, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അതിനിടയിലാണ് ഒട്ടകത്തെ വാങ്ങുന്നത്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ധൃതി കൂട്ടിപ്പോയി മുട്ടരുത്, മറിച്ച് ആ പെണ്ണിന് സമയം കൊടുക്കണം. അതിനുള്ള ഒരു മസ്ലഹത്ത്, ഇതൊരു ചില സംശയ രോഗികളുടെ ഏർപ്പാടാണത്. എന്ത്? ഒരാൾ തന്റെ ഭാര്യയിൽ നിന്ന് വിട്ടുനിന്നു, എന്നിട്ട് അവളറിയിക്കാതെ പെട്ടെന്ന് പോയി ഇയാള് പോവുകയാണ്. എന്തിനാണ്? അവള് വേറെന്തെങ്കിലും തോന്നിയാസുകൾക്കുണ്ടോ എന്ന് സംശയിച്ചിട്ട്, അങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങനൊരു സ്വഭാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് റസൂലിനെ വിലക്കിയിട്ടുള്ളതാണ്. അങ്ങനെയുള്ള സംശയം കൽവിൽ ചടന്നാൽ അവന് അതും ചിന്തിച്ച് വേറെന്തെങ്കിലും ആയിപ്പോവും, അവന്റെ കുടുംബ ബന്ധം തകരും. അങ്ങനെയല്ല, മറിച്ച് ഹസ്നുള്ളന്നാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഹസ്നുള്ളൻ, നല്ല വിചാരം ആണ് നമുക്ക് മുസ്ലിങ്ങളെ കുറിച്ച് വേണ്ടത്, നമ്മുടെ കുടുംബത്തിനെ കുറിച്ച് വേണ്ടത്. അത് ഇല്ലാതെയാക്കുന്ന കാര്യമാണ് ഇക്കാര്യം, രാത്രി പോയി പെട്ടെന്ന് മുട്ടുക എന്നുള്ളത്. അതൊരു സംശയരോഗത്തിന്റെ ലക്ഷണമാണ്. എത്ര എത്ര കുടുംബ ബന്ധങ്ങളാണ് ഇങ്ങനെയുള്ള സംശയരോഗം കാരണം തകർന്നിട്ടുള്ളത്? ഒന്നും ഉണ്ടായിരിക്കില്ല, നിരപരാധികളായിരിക്കും. അവര് തന്റെ ഭർത്താവിന് വേണ്ടി, ഭർത്താവിന് മാത്രം കാത്തിരിക്കുന്ന, ഭർത്താവിനെ മാത്രം ഓർത്തിരിക്കുന്ന സ്ത്രീകളായിരിക്കും. പക്ഷെ അവരെ സംശയിച്ചിട്ട് തന്റെ കുടുംബ ബന്ധങ്ങൾ തകർന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ള കാര്യമാണ് അങ്ങനെയുള്ള അനാവശ്യമായ സംശയങ്ങൾ. അല്ലാഹു റബ്ബുൽ ആലമീൻ നിന്ദ്യമായ പ്രവർത്തനങ്ങൾ അത് അവൻ അധികകാലം തുടർന്നു കൊണ്ടുപോകാൻ അല്ലാഹു അനുവദിക്കൂല, അത് വെളിച്ചത്തു വരും, സംശയമൊന്നുമില്ല. അതിങ്ങനെ ഇവൻ ബേജാറായി നടന്നാലും ഇല്ലെങ്കിലും ശരി, അല്ലാഹുവിന്റെ ചില നടപടിക്രമങ്ങളാണ് നമ്മൾ കാണുന്നതാണ്, നമുക്ക് അനുഭവമുള്ളതാണ്. അല്ലാഹു നമ്മുടെയൊക്കെ കുടുംബങ്ങളെ എല്ലാവിധ മോശമായ പ്രവർത്തനങ്ങളിൽ നിന്നും, എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും കാത്തിരക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ളതാണ് അങ്ങനെ പോയി മുട്ടുക എന്നുള്ളത്. രണ്ടാമത്തെ മസ്ലഹ, റസൂലുള്ള തന്നെ ചില ഹദീസുകളിൽ പറഞ്ഞു, അവൾക്ക് അവളുടെ സ്വകാര്യ അവയവങ്ങൾ അതൊക്കെ രോമങ്ങൾ നീക്കി വൃത്തിയാക്കാൻ സമയമുണ്ടാകണം നീ അവിടേക്ക് ചെല്ലുമ്പോൾ. അതുപോലെ ജട പിടിച്ച മുടി അതവൾക്ക് നീക്കാൻ, അത് വൃത്തിയാക്കാൻ, ഭർത്താവിന് വേണ്ടി ഒരുങ്ങാൻ അവൾക്ക് നീ സമയം കൊടുക്കണം. അങ്ങനൊരു മസ്ലഹത്തുകൂടി അതിന്റെ പിന്നിലുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി റസൂലിന്റെ ഹദീസിൽ തന്നെ വന്നിട്ടുള്ളതാണ്. മറ്റേതും സൂചിപ്പിക്കുന്ന ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള സംശയങ്ങൾ ഒരു സംശയാലുവിനെ പോലെ പെരുമാറാൻ പാടില്ല, തെറ്റാണ്. അതുപോലെ ആ ഹദീസിൽ എന്താണ് വന്നിട്ടുള്ളത്? ഇൽ റസൂലുള്ള പറഞ്ഞു, നഹാ അൻ യത്രുഖ റജുൽ, ഒരാൾ പോകുന്നത് റസൂലുള്ള വിലക്കി, അഹ്ലഹു തന്റെ കുടുംബത്തിന്റെ അടുത്തേക്ക്, തുറൂഖ എന്താണ് അതിനെ ഉലമാക്കൾ വിശദീകരിച്ചത്, ഐ യതിഹും ഫജ്അതൻ, പെട്ടെന്ന് ചില്ല, ഫജ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ആള് നെട്ടിക്കുന്ന തരത്തിൽ, ബില്ലയിൽ രാത്രി ചെല്ലുക, അതിനത് സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്, നേരത്തെ അറിയിക്കുക ഞാൻ വരുന്നുണ്ട് എന്നറിയിക്കുക, എന്നിട്ടാണ് ചെല്ലേണ്ടത്. മര്യാദയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുടുംബത്തോട്, അവിടുത്തെ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറിയിരുന്ന വ്യക്തിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ അപ്പൊ ഈ ഹദീസിൽ രാത്രി ചെല്ലുന്നതിനെ കുറിച്ച് പ്രയോഗിച്ചു തറാഖ എന്ന വാക്ക്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹിന്റെ ഒരു ദുആയിൽ വന്നിട്ടുണ്ട് ഈ ഹദീസ്. എന്താണ്? ഇബ്നു കസീർ പറയുന്നു, വഫിൽ ഹദീസിൽ ആഖിരിൽ മുഷ്തമിലി അല ദുആ, റസൂലുള്ളാഹിന്റെ ഒരു ദുആ ഉൾക്കൊള്ളുന്ന ഹദീസിനും വന്നിട്ടുണ്ട്, ഇല്ലാ താരിഖൻ യത്രുഖു ബിഖൈരിൻ യാ റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവേ ഖൈറുമായി വരുന്ന ഒരു താരിഖിനെ ഒഴികെ, ബാക്കിയുള്ള താരിഖിൽ നിന്നൊക്കെ അള്ളാഹു രക്ഷ തേടി അള്ളാഹുവിനോട്, രാത്രി പെട്ടെന്ന് വരുന്ന കാര്യങ്ങളിൽ നിന്ന്. അതെന്തായാലും ഇല്ലാ താരിഖിൻ യത്രുഖു ബിഖൈരിൻ യാ റഹ്മാൻ, ഖൈറുമായി വരുന്ന താരിഖിൽ നിന്നൊഴികെ. ഇതേതാണ് ഹദീസ്? ഇത് ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസാണ്. മഹാനായ സഹാബി ഖാലിദ് ഇബ്നുൽ വലീദ്, ആ സഹാബിയെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, സൈഫുൻ മിൻ സുയൂഫില്ലാഹ്, അള്ളാഹുവിന്റെ വാളുകളിൽപ്പെട്ട ഒരു വാളാണ് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു അർദാ. പല റസൂലുള്ളാഹിന്റെ മഹാന്മാരായ സഹാബത്തും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ജാഫർ ബിൻ അബി താലിബ് കൊല്ലപ്പെട്ടു, അബ്ദുല്ലാഹ് ഇബ്നു റവാഹ കൊല്ലപ്പെട്ടു. ഇവരൊക്കെ കൊല്ലപ്പെട്ട വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുകൊണ്ട് പറയുകയാണ് സഹാബത്തിനോട്. ഇവരൊക്കെ പതാകയേന്തി കൊല്ലപ്പെട്ടു. പിന്നീട് പതാക ഏറ്റെടുത്തു, നേതൃത്വം ഏറ്റെടുത്തു. ആരാണ് ഏറ്റെടുത്തത്? സൈഫു മിൻ സുയൂഫില്ലാഹ്, അള്ളാഹുവിന്റെ വാളുകളിൽപ്പെട്ട ഒരു വാൾ, അള്ളാഹുവിന്റെ ഖഡ്ഗങ്ങളിൽപ്പെട്ട ഒരു ഖഡ്ഗം അള്ളാഹു വിജയിപ്പിച്ചു. ഖാലിദ് ബിൻ വലീദ് വളരെ വലിയ യുദ്ധ തന്ത്രം അറിയുന്ന മഹാനാണ്. ഉഹദിൽ മുസ്ലിങ്ങളെ തോൽപ്പിച്ചത് ആരാണ്? ഖാലിദ് ബിൻ വലീദാണ്. മുശ്രിക്കുകളുടെ ഭാഗത്തായിരുന്നു ആ സമയത്ത്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവാണ് ഉഹദിന്റെ പിൻഭാഗത്തൂടെ വന്നിട്ട് മുസ്ലിങ്ങളെ തോൽപ്പിച്ചിട്ടുള്ളത്. ഈ തന്ത്രം പിന്നീട് അള്ളാഹു റബ്ബുൽ ആലമീൻ ഇസ്ലാമിന് ഉപകാരപ്പെടുത്തി. ഒരുപാട് നാടുകൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിനെ കീഴടക്കി. കള്ളപ്രവാചകൻ മുസൈലിമത്തുൽ കദ്ദാബ്, അവന്റെ സൈന്യം വളരെ വലുതായിരുന്നു, അവനെ കൊണ്ട് ഒരുപാട് മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു, ഒരുപാട് മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പലരെയും ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിലുള്ള സൈന്യമാണ് തോൽപ്പിച്ചിട്ടുള്ളത്. അവിടുന്ന് ഷഹീദാകാൻ അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്നു, ഷഹീദായി മരിക്കാൻ. പക്ഷേ ഇത്രയധികം യുദ്ധങ്ങളിൽ പങ്കെടുത്ത ഖാലിദ് ബിൻ വലീദ് സാധാരണ അവിടുത്തെ വിരിപ്പിൽ കടന്നിട്ടാണ് മരണപ്പെട്ടിട്ടുള്ളത് റളിയല്ലാഹു അൻഹു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബി എനിക്ക് രാത്രിയാകും എന്തോ ഒരു ഭയം തോന്നുന്നു. അങ്ങനെ ഞാൻ വാളെടുത്ത് ഇങ്ങനെ പിടിക്കും, എന്തോ ഒരു പേടി എന്റെ മനസ്സിൽ വരുന്നു, ഞാൻ വാളെടുത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ടേയിരിക്കും രാത്രി മുഴുവൻ. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഖാലിദ് വരികയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലിദിനോട് പറഞ്ഞു, അല ഉഅല്ലിമുക, ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോ, കലിമാത്തിൻ, ചില വാക്കുകൾ, ഒരു ദുആ പഠിപ്പിച്ചു തരട്ടെ. അല്ലമനി അർറൂഹുൽ അമീൻ, എന്നെ പഠിപ്പിച്ചത് ആരാണെന്നോ, അർറൂഹുൽ അമീൻ, ജിബ്രീലാണ്. എന്നിട്ട് റസൂലിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഔസു ബികലിമാത്തില്ലാഹി തമ്മാത് അല്ലദി ലാ യുജാവിസുഹുന്ന ബറുൻ വലാ ഫാജിറുൻ മിൻ ഷർരി മാ യൻസിലു മിനസ്സമാ വമാ യഅറുജു ഫീഹാ ومن شر فتن الليل والنهار ومن كل طارق الا طارق يطرق بخير يا رحمان ادعاء الانك വന്നിട്ടുള്ളത് طارق നോക്ക് എന്താണ് ദുആ اعوذ بكلمات الله التامات അല്ലാഹുവിന്റെ കലിമാത്തിനോട് ഞാൻ രക്ഷ തേടുന്നു കാരണം അല്ലാഹുവിന്റെ കലിമാത്ത് അല്ലാഹുവിന്റെ പടപ്പല്ല അവന്റെ സിഫത്താണ് അതുകൊണ്ടാണ് കലിമാത്തിനോട് ഇസ്തിആദത്ത് തേടുന്നത് പടപ്പുകളോട് ഇസ്തിഹാസ ചെയ്യാൻ പാടല്ലോ, ശിർക്കാണല്ലോ. പക്ഷെ അള്ളാഹുവിന്റെ കലിമാത്ത് അള്ളാഹുവിന്റെ പടപ്പല്ല, അവന്റെ സിഫത്താണ്. ആ കലിമാത്തിനോട് പൂർണ്ണമായ അവന്റെ കലിമാത്തിനോട് ഞാൻ രക്ഷ തേടുന്നു. അല്ലത്തീ, ആ കലിമാത്ത് എങ്ങനെയുള്ളതാണെന്നോ, ലാ യുജാവിസുഹുന്ന, ആ കലിമാത്തിനെ വിട്ടുകടക്കാൻ മുറിച്ചുകടക്കാൻ സാധിക്കുകയില്ല. ബറുൻ വല ഫാജിർ, ഒരു ബറിനോ ഒരു ഫാജിറിനോ, ബറെന്ന് പറഞ്ഞാൽ നല്ലവൻ, ഫാജിർ എന്ന് പറഞ്ഞാൽ കെട്ടവൻ മോശമായവൻ, ആർക്കും സാധിക്കുകയില്ല. എന്തിൽ നിന്നാണ് രക്ഷ തേടുന്നത്? ഇങ്ങനെയുള്ളതാണ് അള്ളാന്റെ കലിമാത്ത്, ഇങ്ങനെയുള്ള കലിമാത്തിനോട് ഞാൻ രക്ഷ തേടുന്നു. എന്തിൽ നിന്ന്? മിൻ ശരീരമാ യൻസിറു മിനസ്സമ, ആകാശത്തു നിന്ന് താഴേക്ക് ഇറങ്ങുന്നതിൽ നിന്നും. ആകാശത്തു നിന്ന് എന്തൊക്കെ താഴെറങ്ങുന്നുണ്ടോ അതിൽ നിന്നൊക്കെ, അതിന്റെ എല്ലാ ഷറിൽ നിന്നും. ഒന്നായ അറുജു ഫീഹ, ആകാശത്തിലേക്ക് കയറി പോകുന്ന ഇതിന്റെ എല്ലാം ഷറിൽ നിന്നും. ഒമിൻ ശരീരി ഫിത്തനില്ലൈലി വന്നഹാർ, രാവിന്റെയും പകലിന്റെയും ഫിത്നകളിൽ നിന്നും. ഒമിൻ കുല്ലി താരിഖിൻ, എല്ലാ താരിഖിൽ നിന്നും എന്ന് പറഞ്ഞാൽ രാത്രി പെട്ടെന്ന് വരുന്ന എല്ലാത്തിൽ നിന്നും. രാത്രിയാണ് ഖാലിദ് ബിൻ വലീദ് ചെല്ലുന്നത്. ഒമിൻ കുല്ലി താരിഖിൻ എല്ലാ താരിഖിൻ യത്രുഖു ബിഖൈരിൻ യാ റഹ്മാൻ, എന്നാൽ റഹ്മാനായ റബ്ബെ, ഖൈറുമായി വരുന്ന ഒരു താരിഖ് ഉണ്ടെങ്കിൽ അതിൽ നിന്നല്ല, അതിൽ നിന്നൊഴികെ. ഈ ദുആ തന്നെ പല ലഫ്ളുകളും കൂടുതലായി വന്നിട്ട് വേറെയും ദുആ വന്നിട്ടുണ്ട്. ഇതേ ദുആ തന്നെ കുറച്ച് വ്യത്യാസങ്ങളോടെ വേറെയും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഈ ഹദീസിലും താരിഖ് എന്ന് വന്നു, അഥവാ അർത്ഥം രാത്രി പെട്ടെന്ന് വരുന്നത് എന്നാണ്. ഇവിടെ അള്ളാഹു നമ്മോട് ചോദിച്ചു, നിനക്ക് എന്താണോ താരിഖ് എന്താണെന്ന് അറിയുമോ? എന്താണ് താരിഖ്? അള്ളാഹു തന്നെ അതിന്റെ തഫ്സീർ പറഞ്ഞു, അന്നജുമു അസ്സാഖിബ്, അന്നജുമു അസ്സാഖിബ് ആകുന്നു താരിഖ്. അന്നജും അത് നക്ഷത്രമാണ്, അസ്സാഖിബ്. ആയത്തിന് മുമ്പ് അള്ളാഹു മാ അദ്രാക മത്താരിഖ് എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചാൽ മനസ്സിലാക്കുക, ഈ താരിഖ് അതിന്റെ കാര്യം വളരെ മഹത്വമേറിയതാണ്, വളരെ ചിന്തനീയമാണ്, വളരെ വലുതാണ്. വലിയ അള്ളാഹുവിന്റെ ആയത്തുകളെ കുറിച്ച് മാത്രം അള്ളാഹു അങ്ങനെ പറയുകയുള്ളൂ. മാ അദ്രാക, നിനക്ക് എന്തറിയാം, നീ എനിക്ക് പറഞ്ഞതാ അതിനെക്കുറിച്ച് എന്ന ശൈലിയിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിന് അത്രയും വലിയ പ്രത്യേകതയുണ്ട്, പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കണം. സമാഇനെ കുറിച്ച്, ആകാശത്തെക്കുറിച്ച്, നക്ഷത്രങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. അള്ളാഹു ഇങ്ങനെ സത്യം ചെയ്ത് വേറെയും ആയത്തുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ, വൻ നജ്മി ഇദാ ഹവ, നജ്മിനെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്തതാണ്. വൻ നജ്മി ഇദാ ഹവ, താഴേക്ക് വീഴുന്ന നക്ഷത്രം തന്നെ സത്യം. വൻ നജ്മി ഇദാ ഹവ, താഴേക്ക് വീഴുമ്പോൾ നക്ഷത്രം തന്നെ സത്യം. അന്നജു മുസ്സാഖിബ്, അസ്സാഖിബ് എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇബ്നു കസീർ പറയുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സഹാബി പറഞ്ഞു, സാഖിബ് എന്നാൽ അൽ മുദീ, മുദീ അഥവാ നല്ല പ്രകാശമുള്ളത്, നേരത്തെ പറഞ്ഞു തുളച്ചു കയറുന്ന രൂപത്തിലുള്ള പ്രകാശമുള്ളത്. വഖാല ശുദ്ധി, ശുദ്ധി മറ്റൊരു താബിഈയാണ്, അദ്ദേഹം പറഞ്ഞു, യസ്ഖുബു ശയാതീന ഇദാ ഉർസില അലൈഹ, ഷെയ്ത്താൻമാരിലേക്ക് ഈ നക്ഷത്രത്തെ അള്ളാഹു അയച്ചാൽ ഷെയ്ത്താനെ തുളക്കും, ഇത് ഷെയ്ത്താനെ കരിച്ചിട്ട് തുളക്കും ഈ നക്ഷത്രം. അതാണ് നേരത്തെ സാഫാത്തിൽ ആയിട്ടുള്ളത്, പിശാചുക്കളെ തുളച്ച് കയറുന്ന നക്ഷത്രമാണിത്. ഐക്കരിമ റഹിമഹുള്ള, അദ്ദേഹം പറഞ്ഞു, ഐക്കരിമ മറ്റൊരു താബിഈയാണ്, ഐക്കരിമ ഇബ്നു അബീ ജഹൽ അല്ല, അബൂജഹലിന്റെ മകനായ ഐക്കരിമ അല്ല, അത് സഹാബിയാണല്ലോ. ഇത് ഇബ്നു അബ്ബാസിന്റെ അടിമയായ ഐക്കരിമയാണ്, ഇബ്നു അബ്ബാസിന്റെ അടിമയായ താബിഈയാണ് ഐക്കരിമ റഹിമഹുള്ള. അദ്ദേഹത്തിന്റെ ചരിത്രത്തിലാണ് സംഭവം വന്നിട്ടുള്ളത്. അദ്ദേഹത്തോട് ഒരാൾ വന്നിട്ട് ചോദിച്ചത്ര, ഏയ് ഷെയ്ത്താന് മക്കളുണ്ടെന്ന് ഖുർആനിലുണ്ടല്ലോ, ഷെയ്ത്താൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഐക്കരിമ പറഞ്ഞു, ഞാൻ പങ്കെടുത്തിട്ടില്ല. കാരണം അങ്ങനത്തെ ചില ഹസീലായ ചോദ്യങ്ങളുണ്ടാവും, അനാവശ്യമായ ചോദ്യങ്ങൾ, അതിന് മുൻഗാമികളുടെ മറുപടി അങ്ങനെ ആയിരിക്കും, ഞാൻ പങ്കെടുത്തിട്ടില്ല. ഐക്കരിമ പറഞ്ഞു, ഹുവ മുദീഉൻ വ മുഹരിഖുൻ ലിശ്ശൈത്താൻ, അത് നല്ല പ്രകാശമുള്ള നക്ഷത്രമാണ്, മാത്രമല്ല ഷെയ്ത്താനെ കരിച്ചു കളയുന്ന നക്ഷത്രമാണ്. അന്നജുമു സാഖിബ്, അതാണ് അത്താരിഖ്. എന്നിട്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്നു, ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹ ഹാഫിദ്, ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹ ഹാഫിദ്, ഇൻ ലമ്മാ ഇത് രണ്ടും ഇല്ലാന്ന് പറയുന്ന പ്രയോഗങ്ങളാണ്. ഇപ്പൊ രണ്ടില്ലാന്ന് വന്നാൽ എന്താവും? ഉണ്ടെന്നാവും. രണ്ട് ഇല്ലാന്ന് രണ്ട് നെഗറ്റീവ് വന്നാൽ എന്താവും? അത് ഭാഷയിൽ അത് പോസിറ്റീവ് ആവും, മറ്റേല് ആവൂല. നെഗറ്റീവ് നെഗറ്റീവ് കൂടി നെഗറ്റീവ് തന്നെ. ഇൻകുല്ലു നഫ്സില്ലമ്മ അലൈഹ ഹാഫും, ഇൻകുല്ലു നഫ്സില്ലമ്മ അലൈഹ ഹാഫും. ഇൻകുല്ലു നഫ്സിൻ, ഒരു നഫ്സുമില്ല. ഇൻകുല്ലു നഫ്സിൻ അഥവാ എല്ലാ നഫ്സും, ഇൻ അവിടെ ഇല്ലാന്നുള്ള പ്രയോഗമാണ്. ലമ്മ എങ്ങനെയായിട്ടല്ലാതെ, അലയ്യഹ അതിനു മുകളിൽ ഉണ്ടായിട്ടല്ലാതെ, ഹാഫ് ഒരു ഹാഫ് ഒരു സൂക്ഷിപ്പുകാരൻ, സൂക്ഷിപ്പുകാരൻ ഒരു ഹാഫ് ഉണ്ടായിട്ടല്ലാതെ ഇല്ല. എല്ലാവർക്കും എല്ലാ നഫ്സിനും ഒരു ഹാഫ് ഉണ്ട്. ഹഫ്ള എന്നാൽ സൂക്ഷിച്ചു, അതുകൊണ്ടാണ് ഹിഫ്ളാക്ക എന്ന് പറയുന്നത്, മനസ്സിൽ സൂക്ഷിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഹഫ്ള യഹ്ഫളു ഹിഫ്, അങ്ങനെ സൂക്ഷിച്ചവനെ ഹാഫ് എന്ന് പറയും. ഇതിന്റെ തഫ്സീർ ഇബ്നു കസീർ പറയുകയാണ്, കുല്ലു നഫ്സിൻ അലൈഹ മിനല്ലാഹി ഹാഫിദ്, എല്ലാ നഫ്സിനും അള്ളാഹുവിങ്കിൽ നിന്ന്, അള്ളാഹു ഏർപ്പെടുത്തിയ ഒരു ഹാഫിദ് ഉണ്ട്. ആ ഹാഫിദ് എന്താണ് ചെയ്യുന്നത്? യഹ്റുസുഹ, ഈ നഫ്സിന് കാവൽ നിൽക്കുന്നു. ഈ നഫ്സിന്റെ ഹാരിസ് ആണവൻ. ഹാരിസ് എന്നാൽ കാവൽക്കാരൻ. മിനൽ ആഫാത്ത്, ആഫത്തിൽ നിന്ന്. ആഫത്ത് എന്താ? ആപത്ത്. ആഫത്താണ് ആപത്ത്. ആഫത്ത് എന്താ? ആപത്ത്. كما قال تعالى الله പറഞ്ഞിട്ടുള്ളത് പോലെ സൂറത്തു റഅദിലെ പ്രസിദ്ധമായ ആയത്ത് ഉണ്ടല്ലോ. പ്രസിദ്ധമായത് ഉദ്ദേശിച്ചത് ജനങ്ങൾക്ക് പൊതുവെ അറിയുന്നതാണ്. ലഹു മുഅഖിബാതു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി, മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫളൂനഹു മിൻ അംരില്ലാഹ്. അല്ലാഹു പറയുന്നു ലഹു മുഅഖിബാത്, മനുഷ്യർക്ക് പിന്നാലെ വരുന്ന ആളുകളുണ്ട്, മുന്നിലും പിന്നിലും, മുന്നിലും പിന്നിലും സംരക്ഷകളുണ്ട്, സംരക്ഷകരുണ്ട്. യഹ്ഫദൂനഹു, അവനെ കാക്കുന്നു. മിൻ അംരില്ലാ, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച്. അഥവാ ഓരോ മനുഷ്യനും മുന്നിലും പിന്നിലും മലക്ക് കാവലുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരു തീ അവന്റെ നേർക്ക് വരികയോ അല്ലെങ്കിൽ ഒരു മതിൽ അവന്റെ നേർക്ക് വീഴുകയോ ചെയ്യുമ്പോൾ ശൈത്താൻ, മലക്ക് അതിനെ തടുത്തു നിർത്തുന്നു. അള്ളാഹുവിന്റെ കദറുണ്ടെങ്കിൽ അവർ മാറി നിൽക്കും. അള്ളാഹിന്റെ കദറുണ്ടോ അപകടം സംഭവിക്കണമെന്ന് എങ്കിൽ അവർ മാറി നിൽക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്, ഖുർആനിലുള്ളതാണ്. ഖുർആനിൽ അതിന് ആയത്തുണ്ട്. അതേ ആശയം തന്നെയാണ് ഈ ആയത്തിനും സൂചിപ്പിക്കുന്നത്. ഇൻകുല്ലു നഫ്സിൻ ലമ്മ അലൈഹ ഹാഫിൽ, ഒരു നഫ്സുമില്ല അതിനൊരു ഹാഫിൽ ഉണ്ടായിട്ടല്ലാതെ. അള്ളാഹുവിനോട് ഹിഫ്ളിനെ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് അള്ളാഹിനെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത്. അപ്പൊ അള്ളാഹു നമ്മളെ കാത്തുകൊള്ളും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇഹ്ഫളില്ലാഹ് യഹ്ഫളുക, അള്ളാഹിനെ സൂക്ഷിക്കുക എങ്കിൽ അള്ളാഹു നിന്നെ കാത്തുകൊള്ളും. ഇൻഷാ അല്ലാഹ്, അവന്റെ ദിക്റുകൾ അത് വലിയ സംരക്ഷണമാണ്. ദുആ, അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നത് വലിയ സംരക്ഷണമാണ്. അള്ളാഹുവിന്റെ കാവലില്ലെങ്കിൽ പിന്നെ ഒരാളും നമ്മളെ രക്ഷിക്കാനില്ല. ഒരു നിമിഷ നേരത്തേക്ക് പോലും, ഒരു കണ്ണി മവട്ടുന്ന നേരത്തേക്ക് പോലും നമ്മുടെ കാര്യം അള്ളാഹു നമ്മെ ഏൽപ്പിക്കരുത് എന്നാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. വല തഖിൽ നീല നഫ്സി തർഫത ഐൻ എന്നാണ് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുന്നത്. കാരണം അങ്ങനെ വന്നാൽ നമുക്ക് നമ്മളെ കാക്കാൻ കഴിയുകയില്ല, നമ്മളെ കുടുംബത്തെ കാക്കാൻ നമുക്ക് കഴിയുകയില്ല, നമ്മുടെ സമ്പത്ത് കാക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അള്ളാഹു സംരക്ഷിച്ചാലല്ലാതെ. ഇത് ഈ ബോധം ഏതൊരു സമയത്തും നമ്മുടെ മനസ്സിൽ വേണം. അള്ളാഹുവിനോട് അതിന് ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഈ ലോകത്തും പരലോകത്തുമുള്ള അവന്റെ സംരക്ഷണത്തിന് ചോദിച്ചുകൊണ്ടിരിക്കണം. ഇതാണ് ഈ ആയത്തിൽ വന്നിട്ടുള്ളത്. ലഹു മുഅഖിബാതു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫളൂനഹു മിൻ അംരില്ലാ എന്ന ആയത്തിലെ അതേ ആശയം. ഇൻ കുല്ലു നഫ്സിൻ, ഒരു നഫ്സുമില്ല, ഒരു മനുഷ്യനുമില്ല, ഒരു ആത്മാവുമില്ല. ലമ്മ അലൈഹ, അതിന്റെ മേലുണ്ടായിട്ടല്ലാതെ. ഹാഫിളുൻ, ഹാഫിളുൻ ഒരു സംരക്ഷകൻ. അതുപോലെ തന്നെ സംരക്ഷകനെ പോലെ ഹാഫിദിന്റെ മറ്റൊരർത്ഥമാണ് ഏത് സമയത്തും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന അള്ളാഹു റബ്ബുൽ ആലമീൻ. അവൻ യഥാർത്ഥത്തിൽ ഏത് സമയത്തും അവൻ ഹാഫിദായിട്ടല്ലാതെ ഒരു നഫ്സും ഇല്ല. അക്കാര്യം നമ്മൾ മനസ്സിലാക്കണം. അടുത്ത ആയത്ത് നോക്കൂ. അള്ളാഹു പറയുന്നു, എന്താണ് അടുത്ത ആയത്ത്? ഫലിയംനൂറിൽ ഇൻസാനു മിമ്മ ഖുലഖ്. ഫലിയന്ദുർ നളറ എന്നാൽ അതിന്റെ അർത്ഥം നോക്കിന. അഫലാ യന്ദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. അല്ലാഹു പറഞ്ഞില്ലേ അവർ നോക്കുന്നില്ലേ? നളറ നോക്കി, യന്ദുർ നോക്കുന്നു, നോട്ടം. അതിന് പറയും നളർ. നളറുൻ അഥവാ നോട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നളറു സഹ്മുൻ മിൻ സിഹാമി ഇബ്ലീസ്, നോട്ടം ഷെയ്ത്താന്റെ അമ്പുകളിൽപ്പെട്ട ഒരു അമ്പാണ്. അമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? തർക്കുള്ളത് എറിഞ്ഞാൽ അത് തർക്കും, അത് അപകടമാണ്. എന്നതുപോലെയാണ് നോട്ടം. കണ്ണാണ് വ്യഭിചാരത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അവയവം. അതുകൊണ്ടാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്, ഖുലിൽ മുഅ്മിനീൻ, മുഅ്മിനുകളോട് പറയുക, യഗുദ്ദു മിൻ അബ്സാരിഹിം വയഹ്ഫദു ഫുറൂജഹും, കണ്ണ് താഴ്ത്തിക്കൊള്ളട്ടെ അവരുടെ ഗുഹ്യ അവയവത്തെ സൂക്ഷിച്ചുകൊള്ളട്ടെ. മുഅ്മിനാത്തുകളോടും പറയാൻ പറഞ്ഞു. അതിന് മനസ്സിലായി പുരുഷന് സ്ത്രീയെ നോക്കൽ മാത്രമല്ല, സ്ത്രീക്ക് പുരുഷനെ നോക്കാനും പാടില്ല, സ്ത്രീക്ക് പുരുഷനെ നോക്കാനും യഥാർത്ഥത്തിൽ പാടില്ല, അവരും കണ്ണുകൾ താഴ്ത്തണം. ഉള്ളിൽ മുഅ്മിനാത്ത് യഗ്ദുദ്ന മിൻ അബ്സാരിഹിൻ വയഹ്ഫദ്ന ഫുറൂജഹുൻ, അവരവരുടെ കണ്ണുകൾ താഴ്ത്തിക്കൊള്ളട്ടെ, ഗുഹ്യാവയവങ്ങൾ കാത്തുകൊള്ളട്ടെ. രണ്ടൊരുമിച്ച് പറഞ്ഞു, കാരണം ഒന്ന് മറ്റതിനെ സഹായിക്കും. ഇബ്നു ഖയ്യിം റഹിമഹുള്ളാ അദ്ദേഹം പറഞ്ഞു, നീ കണ്ണ് താഴ്ത്താൻ സൂക്ഷിച്ചുകൊള്ളുക, കാരണം നീ കണ്ണ് താഴ്ത്തിയില്ലെങ്കിൽ പിന്നെ നിനക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിലേക്ക് നീ പെടാതിരിക്കാൻ നീ നന്നായി പണിയെടുക്കേണ്ടി വരും. പക്ഷെ കണ്ണ് താഴ്ത്താന്നുള്ളത് അതിനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമാണ്. കണ്ണ് താഴ്ത്താതിരുന്നാൽ പിന്നെ വരുന്നത് നിനക്ക് സൂക്ഷിക്കുന്നതിനേക്കാളും എത്രയോ എളുപ്പമാണ് കണ്ണ് നീ താഴ്ത്താന്നുള്ളത്. കണ്ണ് നീ താഴ്ത്തിയാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ ആ കണ്ണുകളെ നരകത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. അള്ളാഹു സുബ്ഹാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് കണ്ണുകൾ മൂന്ന് കണ്ണുകൾ നരക സ്പർശിക്കുകയില്ല. രണ്ട് കണ്ണുകളെന്ന് ചില റിവായത്ത് വന്നിട്ടുണ്ട്, എന്നാൽ മറ്റ് ഹദീസുകളിൽ മൂന്ന് കണ്ണുകളെ കുറിച്ച് വന്നിട്ടുണ്ട്. ഒന്നെന്താണ്? ഐനുൻ ബക്കത് മിൻ ഖശിയത്തില്ല, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞ കണ്ണുകൾ. രണ്ട്, ഐനുൻ ഒരു കണ്ണാണ്, ആ കണ്ണ് താഴ്ത്തി, അൻ മഹാരിമില്ല, അള്ളാഹിന്റെ ഹറാമുകളിൽ നിന്ന് ആ കണ്ണ് താഴ്ത്തിയിട്ടുണ്ട്. മറ്റൊരു കണ്ണെന്താണ്? അള്ളാഹുക്ക് വേണ്ടി കാവലിരുന്ന കണ്ണാണ്. ഇപ്പോ മുസ്ലിം സൈന്യത്തിന് വേണ്ടിയൊക്കെ കാവൽക്കാരുണ്ടാവല്ലോ, മുസ്ലിം രാജ്യങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി പട്ടാളക്കാരുണ്ടാകും, അവർ കാവലിരുന്നിട്ടുണ്ടാവും ഉറങ്ങാതെ. ആ കണ്ണുകൾ നരകം സ്പർശിക്കുകയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ നളർ എന്നാൽ നോട്ടം, ഫലിയമ്പുർ അതുകൊണ്ട്, ഫ എന്നത് അതുകൊണ്ട് എന്ന്, അപ്പോൾ എന്നിട്ട് എന്നൊക്കെ അർത്ഥം കിട്ടാനാണ് ഫ ഉപയോഗിക്കാറുള്ളത്. ഫ വാവ് പോലെയല്ല, ഫ രണ്ടും തമ്മിൽ വ്യത്യാസം. ഫലിയമ്പുർ അതുകൊണ്ട് അവൻ നോക്കട്ടെ, ആരാണ് ഈ അവൻ? അൽ ഇൻസാൻ, ഇൻസാൻ എന്നാൽ മനുഷ്യൻ, ഇൻസാൻ മനുഷ്യൻ. ഇൻസാൻ എന്നവന് പേര് വരാനുള്ള കാരണം അവനെപ്പോഴും ഒരു അനീസ് കൂടെ ഉണ്ടായിരിക്കണം, ഒരു കൂട്ടുകാരൻ കൂടെ ഉണ്ടായിരിക്കണം. കൂട്ടുചേർന്ന് മാത്രമേ മനുഷ്യന് ജീവിക്കാൻ സാധിക്കുള്ളൂ, ഒറ്റയ്ക്ക് ജീവിക്കാൻ അവന് സാധിക്കുകയില്ല. അവന് ഒന്നിച്ചാളുകൾ വേണം, അവന് പരസ്പരം സഹകരിച്ച് ജീവിക്കുന്ന ഒരു അള്ളാഹുവിന്റെ ഖൽഖാണ്. അതുകൊണ്ടാണ് ഇൻസാൻ എന്നവന് പേര് വന്നിട്ടുള്ളത്. ഇൻസാൻ കലിയം നൂറിൽ ഇൻസാൻ, ഇൻസാൻ മനുഷ്യൻ നോക്കട്ടെ, മിമ്മ മിൻ മാ, അതാണ് മിമ്മയായത്. മിൻ മാ ഏതൊന്നിൽ നിന്നാണോ, ഖുലിഖ അവൻ സൃഷ്ടിക്കപ്പെട്ടത്, ഖലഖ എന്നാൽ സൃഷ്ടിച്ചു, ഖുലിഖ സൃഷ്ടിക്കപ്പെട്ടു. ഫാഇൽ ആരാണ്, പ്രവർത്തിച്ച ആളാരാണ് എന്ന് പറയാതെ ഉള്ള പ്രയോഗമാണ് ഫുഇല എന്ന രൂപത്തിലുള്ള പ്രയോഗം. ഖുലിഖ ഫതഹ തുറന്നു, അപ്പൊ തുറന്നു എന്ന് പറഞ്ഞാൽ ആരാണ് തുറന്നത് എന്നുള്ള ചോദ്യം അവിടെ ഉണ്ട്. എന്നാൽ ഫുതിഹ തുറക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആരാണ് അവിടെ തുറന്നത് എന്നൊരു ചോദ്യം അവിടെ സാധ്യതയില്ല. ഖുലിഖ സൃഷ്ടിക്കപ്പെട്ടു എന്ന് ഇവിടെ പറയാനുള്ള കാരണം, ഇവിടെ എന്തിനാണ് ഒഴിവാക്കിയത്? കാരണം അൽ ഖാലിഖു മഅറൂഫുൻ, ഖാലിഖ അല്ലാഹു ആണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം, അതുകൊണ്ടാണ് ഇവിടെ ഒഴിവാക്കിയത്. അല്ലാതെ അറിയാത്തത് കൊണ്ട് ഒഴിവാക്കിയതല്ല. അറിയാത്തത് കൊണ്ടും ചിലപ്പോൾ ഒഴിവാക്കും, എല്ലാവർക്കും അറിയുണ്ടെങ്കിലും ഒഴിവാക്കും. മനസ്സിലാവും, മജ്ഹൂലാക്കി പറയുക എന്നാണ് ഇതിന് പറയുക. ഇങ്ങനെ ഈ രൂപത്തിൽ ഫുഇല രൂപത്തിൽ പറയുന്നതിന് പറയും മജ്ഹൂലിന്റെ സീഗയിൽ പറയുക. മജ്ഹൂൽ എന്നാൽ അറിയില്ല, അതായത് ആരാണ് ചെയ്തതെന്ന് അറിയില്ല. അപ്പൊ ആരാണ് ചെയ്തതെന്ന് അറിയില്ലെങ്കിലും ഇങ്ങനെ പ്രയോഗിക്കും. ചിലപ്പോ എങ്ങനെയും പ്രയോഗിക്കും, എല്ലാവർക്കും അറിയുണ്ടെങ്കിലും പ്രയോഗിക്കും. ഹദീസിലെ റൂവിയ ഉണ്ടല്ലോ, റൂവിയ റിവായത്ത് ചെയ്യപ്പെട്ടു എന്നത് ആരാണ് റിവായത്തത്, സനദിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ചിലപ്പോൾ പ്രയോഗിക്കാറുണ്ട്. അതുപോലെ ചില ഉലമാക്കൾ അത് എങ്ങനെ പ്രയോഗിക്കാറുണ്ടെന്നറിയോ, വളരെ അറിയപ്പെട്ട സനദാണെങ്കിലും അങ്ങനെ പ്രയോഗിക്കും, റൂവീന നമുക്ക് റിവായത്ത് ചെയ്യപ്പെട്ട് കിട്ടി, അഥവാ അത്രയും പ്രസിദ്ധമായതായിരിക്കും അത്. മനസ്സിലോ? ചില സനദുകൾ അങ്ങനെയാണ്, വളരെ അറിയപ്പെട്ട വളരെ മഹത്വമേറിയ സനദുകളായിരിക്കും, എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട സനദുകൾ. ഉദാഹരണത്തിൽ ഇമാം അഹമ്മദ് റിവായത്ത് ചെയ്തു വഖിയയിൽ നിന്ന്, ഇമാം അഹമ്മദ് വഖിയയിൽ നിന്ന് റിവായത്ത് ചെയ്തു. വഖിയ വളരെ മഹാനായ ഇമാമാണ്. വഖിയ ആരിൽ നിന്ന് റിവായത്ത് ചെയ്തു? ഇസ്മായിൽ ബിൻ അബി ഖാലിദ്, അദ്ദേഹം വളരെ അറിയപ്പെട്ട റാവിയാണ്. അദ്ദേഹം ഖൈസ് ബിൻ അബി ഹാസിമിൽ നിന്ന് റിവായത്ത് ചെയ്തു. അദ്ദേഹം അബ്ദുല്ലാഹിബ്ൻ മസ്ഊദിൽ നിന്ന് റിവായത്ത് ചെയ്തു. ഹദീസ് ഏതാണ്? രണ്ടു കാര്യത്തിലല്ലാതെ അസൂയ പാടില്ല, ഒന്ന് ഇൽമുള്ള ആളോടും ഒന്ന് പൈസ ഉള്ള ആളോടും, രണ്ടുപേരും നല്ല രൂപത്തിൽ ഒന്ന് ചെലവഴിക്കണം. ഹദീസും പ്രസിദ്ധമാണ്, സനദും പ്രസിദ്ധമാണ്. അതുകൊണ്ട് മനുഷ്യൻ നോക്കട്ടെ, അഥവാ അവൻ ചിന്തിക്കട്ടെ, മിമ്മ ഖുലിഖ്, അവൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് അതവൻ ആലോചിച്ചു കൊള്ളട്ടെ. എന്നിട്ട് അള്ളാഹു പറയുന്നു ഖുലിഖ, ഖുലിഖ എന്താണ് ഖുലിഖ എന്ന് പറഞ്ഞാൽ? അവൻ സൃഷ്ടിക്കപ്പെട്ടു, അവൻ സൃഷ്ടിക്കപ്പെട്ടത് മിമ്മ ഇൻ, ഒരു മായിൽ നിന്നാണ്, ഒരു മായിൽ നിന്നാണ്. മാ എന്നാൽ വെള്ളം, ദ്രാവകം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ദാഫഖ്, ദാഫഖ എന്നാൽ തെറിച്ചു വീഴുക, തെറിച്ചു വീഴുന്ന ഒരു ദ്രാവകത്തിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. നബി ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നു, വഖൗലുഹു, അള്ളാഹുവിന്റെ ഈ വാക്ക്, ഫലിയന്ദുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ്, മനുഷ്യൻ അവൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ആലോചിച്ചു കൊള്ളട്ടെ എന്ന ഈ വാക്ക് തംബീഹുൻ, ഒരു ഉണർത്തലാണ്. ലിൽ ഇൻസാനി, മനുഷ്യന്, അലാ ദഅഫി അസ്ലിഹി അല്ലദി ഖുലിഖല, അവന്റെ അസലുണ്ടല്ലോ, അവൻ പടക്കപ്പെട്ട അവന്റെ അടിസ്ഥാനം അത് എത്ര ദുർബലമാണ് എന്നതിലേക്ക് അവനെ ഓർമ്മപ്പെടുത്തലാണ്. ഇങ്ങനെ കിബ്ര അടിക്കേണ്ടത് എന്താണ് മനുഷ്യൻ ഈ കിബ്ര അടിക്കുന്നത്? അള്ളാഹു പറഞ്ഞില്ലേ, മിൻ നുത്ഫതിൻ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ, അവനെ നാം പടച്ചത് ഒരു നുത്ഫയിൽ നിന്ന്, ഒരു ബീജത്തുള്ളിയിൽ നിന്നാണ്. ഫൈദാ ഹുവ ഖസീമുൻ മുബീൻ, എന്നിട്ട് അവനിതാ വലിയ താർക്കികനാകുന്നു, വലിയ തർക്കിക്കണവൻ. അവൻ നമുക്ക് ഉദാഹരണം പറയുന്നു, അള്ളാഹുവിന് ഉദാഹരണം പറയാൻ ശ്രമിക്കുകയാണ്. എങ്ങനെയാണ് പരലോകം അള്ളാഹു പടക്കുക, വീണ്ടും നമ്മൾ സൃഷ്ടിക്കുക? ഏയ്, അതൊന്നും ഇല്ലാന്ന് പറഞ്ഞവൻ നിഷേധിക്കുകയാണ്. വനസിയ ഖൽഖ, അവൻ എങ്ങനെ പടച്ചു എന്നുള്ളത് അവൻ മറന്നുപോയി. എന്നിട്ട് അവൻ ചോദിക്കുന്നു, ഉരുമ്പിപ്പോയ ഈ എല്ല് ആരുണ്ട് രണ്ടാമതൊന്ന് ജീവിപ്പിക്കാൻ? ഒരുത്തന്നെ ഒരു എല്ല് ഇങ്ങനെ പൊടിച്ചിട്ട് ഊതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്നു, ഇതാരാണ് രണ്ടാമത് ജീവിപ്പിക്കുക? അപ്പൊ അള്ളാഹു പറഞ്ഞു, നിന്നെ ആദ്യമായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്നെ ആദ്യമായി പടച്ചവൻ തന്നെ, അവൻ നിന്നെ രണ്ടാമത് സൃഷ്ടിക്കും. സുമ്മ യഹ്ശുറുക ഫീ ജഹന്നം, എന്നിട്ട് നിന്നെ നരകത്തിൽ അവൻ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് പറഞ്ഞു, സൂറത്തു യാസീനിലെ ആയത്തുകളാണത്. എന്നതുപോലെ എത്ര ദൈഫാണ് മനുഷ്യൻ എന്നവൻ ചിന്തിക്കട്ടെ. ഇങ്ങനെ കിബ്ര നടിക്കാൻ മനുഷ്യന്റെ കയ്യിൽ യാതൊന്നുമില്ല. നീ ഈ ദാഫിഖായ, ഈ തെറിച്ചു വീഴുന്ന മനിയിൽ നിന്നാണ്, മനിയിൽ നിന്നാണ് നീ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, ഈ നുത്ഫയിൽ നിന്നാണ് നീ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു നിനക്ക് പിന്നീട് കുവത്ത് തന്നു, ശരിയാണ്, അള്ളാഹു നിനക്ക് കുവത്ത് തന്നു, ഇനി അള്ളാഹു നിന്നെ വീണ്ടും ദാഫിലേക്ക് കൊണ്ടുപോകും, നീ ദുർബലനാകും നീ വീണ്ടും. ആർക്കാണോ നാം ദീർഘായുസ് നൽകിയത്, അവന്റെ സൃഷ്ടിപ്പ് നാം തലതിരിച്ചു കൊണ്ടുവരും. ചെറിയ കുട്ടികളെ പോലെ ആകും അവന്റെ അവസ്ഥ. എല്ലാത്തിനും മറ്റുള്ളവരുടെ ആശ്രയം വേണം, ഒന്നൊറ്റക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. പെട്ടെന്ന് ദേഷ്യം വരും, വാശി കൂടും, ദുർബലനാകും അവൻ. അവന്റെ സംസാരം സംസാരിക്കാൻ പറ്റില്ല, വ്യക്തമായി സംസാരിക്കാൻ സാധിക്കുകയില്ല. കുട്ടികൾക്ക് അങ്ങനെയാണ്. ഇങ്ങനെ എല്ലാം നിലക്കും അവൻ അള്ളാഹു തലതിരിച്ചു കൊണ്ടുവരും. പിന്നീട് അവൻ അതാ വീണ്ട് പിന്നെ മയ്യിത്താവുക, മണ്ണായി തീരുക. ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ തുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി ഇൻദ റബ്ബികും തഖ്തസിമൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിട്ട് അള്ളാഹു പറഞ്ഞു, ഇന്നക മയ്യിതുൻ, നബിയെ നീ മരിക്കുന്നതാണ്, താങ്കൾ മരിക്കും. ഏറ്റവും അഷ്റഫായ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരുടെ കഥ പറയണോ? ഇന്നഹും മയ്യിതൂൻ, അവരും മരിക്കുന്നതാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവരെ, മനുഷ്യനെ വീണ്ടും ഉയർത്തെ നേൽപ്പിക്കും. അള്ളാഹു സൂറത്തു അൽ മുഅ്മിനൂന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ, ഖലഖനൽ ഇൻസാന من سلالة من طين ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة تبعثون ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അവൻ ചിന്തിക്കട്ടെ അവന്റെ പടപ്പ് എത്ര നിസ്സാരമായ ഒരു വസ്തുവിൽ നിന്നായിരുന്നു എന്ന്. എങ്കിൽ അതിന് സാധിച്ച അള്ളാഹുവിന് അവനെ രണ്ടാമതും ജീവിപ്പിക്കാൻ തീർച്ചയായും സാധിക്കും, യാതൊരു സംശയവുമില്ല. ഇൻഷാഅള്ളാ ബാക്കി നമുക്ക് അടുത്ത ദർസിൽ പറയാം. അല്ലാഹു തആല അഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അല അബ്ദിഹി വറസൂലിഹി നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.